ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിൽ വൈദ്യുത വാഹനങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. രാജ്യത്തിന്റെ സാംസ്കാരിക പാരമ്പര്യവും പ്രാധാന്യവും ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കേണ്ടതുണ്ടെന്ന് കേന്ദ്രമന്ത്രി എൽ മുരുകൻ. റഷ്യ ഇന്ത്യ ബിസിനസ് ഫോറത്തിൽ പങ്കെടുക്കുന്നതിനായി റഷ്യൻ ഉപപ്രധാനമന്ത്രി ഡെനിസ് മാൻഡുറോഫ് നാളെ ഇന്ത്യയിലെത്തും. ഉഭയകക്ഷി വ്യാപാരം, വാണിജ്യം എന്നിവ വർദ്ധിപ്പിക്കുന്നത് ചർച്ചയാകും. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് ഇന്ന് പദവിയിൽ നിന്ന് വിരമിക്കും. പിൻഗാമിയായി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നാളെ ചുമതലയേൽക്കും. കേരളത്തിൽ വയനാട്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം നാളെ സമാപിക്കും. മഹാരാഷ്ട്ര, ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവം. ന്യൂ സൌത്ത് വെയിൽസ് ഓപ്പൺ സ്ക്വാഷ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ അനാഹത് സിംഗിന് കിരീടം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ഈ മാസം 20 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയിൽ വിവിധ പാർട്ടികൾ പ്രചാരണം സജീവമാക്കി. ബിജെപിയുടെ പ്രകടന പത്രിക കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മുംബൈയിൽ പ്രകാശനം ചെയ്തു. വടക്കൻ മഹാരാഷ്ട്രയിൽ 3 റാലികളിലും അദ്ദേഹം പങ്കെടുക്കും. അതേസമയം മഹാവികാസ് അഘാഡിയുടെ പ്രകടന പത്രിക പുറത്തിറക്കുന്ന ചടങ്ങ് മുംബൈയിൽ പുരോഗമിക്കുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പത്രിക പ്രകാശനം ചെയ്യും. എൻസിപി, ശിവസേന എന്നീ പാർട്ടികളും പ്രചാരണം ഊർജ്ജിതമാക്കി. ജാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് ബുധനാഴ്ച നടക്കാനിരിക്കെ പ്രചാരണം അവസാനഘട്ടത്തിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബൊക്കാറോയിലും ഗർവായിലും 2 റാലികളെ അഭിസംബോധന ചെയ്യും. ജെഎംഎം നേതാവും മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സോറൻ, ആർജെഡി നേതാവ് തേജസ്വി യാദവ് എന്നിവരും പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും. 81 ജാർഖണ്ഡ് നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഈ മാസം 13-20 തീയതികളിൽ 2 ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിലെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും പരസ്യപ്രചാരണം നാളെ സമാപിക്കും. മറ്റന്നാൾ നിശബ്ദ പ്രചാരണമാണ്. ബുധനാഴ്ചയാണ് ഇവിടെ വോട്ടെടുപ്പ്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഈ മാസം 20 വോട്ടെടുപ്പ്. 3 വോട്ടെണ്ണൽ നവംബർ 23 നടക്കും. ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട്ടിൽ മുന്നണികളുടെ അവസാനവട്ട പ്രചാരണം ശക്തം. യുഡിഎഫ് സ്ഥാനാർത്ഥി പ്രിയങ്കാഗാന്ധി ഇന്ന് വയനാട്ടിൽ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. എൽഡിഎഫ് സ്ഥാനാർത്ഥി സത്യൻ മൊകേരി, എൻഡിഎ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് എന്നിവരും തിരക്കിട്ട പ്രചാരണത്തിലാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
യുഡിഎഫ് സ്ഥാനാർത്ഥി പ്രിയങ്കാഗാന്ധി തിരുനെല്ലി ക്ഷേത്ര ദർശനത്തിന് ശേഷം മണ്ഡലത്തിലെ വിവിധ കോർണർ യോഗങ്ങളിൽ പ്രസംഗിക്കും. കൊട്ടിക്കലാശത്തിന് ആവേശം പകരാനായി നാളെ രാഹുൽ ഗാന്ധിയും ജില്ലയിലെത്തും. എൽഡിഎഫ് സ്ഥാനാർത്ഥി സത്യൻ മുഖേരിയുടെ പ്രചാരണം ഇന്ന് മാനന്തവാടി മണ്ഡലത്തിലാണ്. തിരുനെല്ലി പഞ്ചായത്തിലെ അപ്പപ്പാറയിൽ നിന്നും ആരംഭിച്ച പ്രചാരണം 4 മൈലിൽ സമാപിക്കും. 3 മന്ത്രിമാർ ജില്ലയിൽ ക്യാമ്പ് ചെയ്താണ് പ്രചാരണം കൊഴിപ്പിക്കുന്നത്. എൻഡിഎഫ് സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന്റെ പ്രചാരണം ഇന്ന് തിരുവമ്പാടി മണ്ഡലത്തിലാണ്. രാവിലെ അടിവാരത്തു നിന്നും ആരംഭിച്ച പ്രചാരണം വൈകിട്ട് മുക്കത്ത് സമാപിക്കും.
രാജ്യത്തെ സിനിമാ വ്യവസായത്തെ പരിപോഷിപ്പിക്കാൻ നിരവധി പ്രവർത്തനങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ. രാജ്യത്തിന്റെ സാംസ്കാരിക പാരമ്പര്യവും പ്രാധാന്യവും ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 55-ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള, ഫിലിം ബസാർ 2024, വേൾഡ് ഓഡിയോ വിഷ്വൽ ആന്റ് എന്റർടൈൻമെന്റ് സമ്മിറ്റ് എന്നിവ ഫെബ്രുവരി 5-9 ഇടയിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുമെന്നും കേന്ദ്ര സഹമന്ത്രി അറിയിച്ചു. റഷ്യ ഇന്ത്യ ബിസിനസ് ഫോറത്തിൽ പങ്കെടുക്കുന്നതിനായി റഷ്യൻ ഉപപ്രധാനമന്ത്രി ഡെനിസ് മാൻഡുറോഫ് നാളെ ഇന്ത്യയിലെത്തും. മുംബൈയിൽ നടക്കുന്ന സമ്മേളനത്തിൽ ഉഭയകക്ഷി വ്യാപാരം, വാണിജ്യം എന്നിവ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച നടപടികൾ ചർച്ചയാകും. തുടർന്ന് ചൊവ്വാഴ്ച ന്യൂഡൽഹിയിലെത്തുന്ന റഷ്യൻ ഉപപ്രധാനമന്ത്രി ഉഭയകക്ഷി വാണിജ്യ സാമ്പത്തികകാര്യ കമ്മീഷൻ യോഗത്തിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനൊപ്പം അധ്യക്ഷത വഹിക്കും. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിൽ വൈദ്യുത വാഹനങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ഊർജ്ജമന്ത്രി മനോഹർ ലാൽ. ന്യൂഡൽഹിയിൽ ഇലക്ട്രിക് വാഹന റാലി ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. വ്യാവസായിക നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഗതാഗതം തുടങ്ങിയ മേഖലകൾ മലിനീകരണം കുറയ്ക്കാൻ ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു.
പൊല്യൂഷൻ ജോ ഹൈ വോ സാമാന്യത ഇൻഡസ്ട്രി സെ പേദാ ഹോതാ ഹൈ, കൺസ്ട്രക്ഷൻ വർക്ക് സെ പേദാ ഹോതാ ഹൈ, ട്രാൻസ്പോർട്ട് സെ ബി ഹോതാ ഹൈ. തോ ഹരേക് സെക്ടർ കോ പൊല്യൂഷൻ കം കർനേ കേ ലിയേ അപ്നേ പ്രയാസ് കർനേ ചാഹിയേ. ഉസ്കേ അന്ദർ ഇവി കാ യാനി ഇലക്ട്രിക് വെഹിക്കിൾസ് കാ അപ്നാ ഏക് യോഗദാൻ ഹൈ. ജോ ഡീസൽ സെ പെട്രോൾ സെ ചൽനേ വാലേ വാഹന ഹൈ വോ ഇവി മേ അഗർ പരിവർത്തിത ഹോതേ ഹൈ തോ ഇസ്കാ ബഹുത് ബഡാ ലാഭ് ഹോതാ ഹൈ.
ഇവി ഒരു സേവനം എന്ന പരിപാടിയും കേന്ദ്രമന്ത്രി ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് ഇന്ന് പദവിയിൽ നിന്ന് വിരമിക്കും. 2022 നവംബറിലാണ് ചന്ദ്രചൂഡ് ചുമതലയേറ്റത്. പിൻഗാമിയായി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നാളെ ചുമതലയേൽക്കും. സുപ്രീംകോടതിയുടെ 51-ാമത് ചീഫ് ജസ്റ്റിസായാണ് സഞ്ജീവ് ഖന്ന എത്തുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
പകർച്ചവ്യാധികൾ തടയുന്നതിലും പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിലും വാക്സിനുകളുടെ പങ്കിനെക്കുറിച്ച് അവബോധം വളർത്താൻ ലക്ഷ്യമിട്ട് ഇന്ന് ലോക രോഗപ്രതിരോധ ദിനം. പ്രതിരോധ കുത്തിവയ്പ് സംരംഭങ്ങളിലൂടെ പോളിയോ, മാതൃ നവജാത ടെറ്റനസ്, അഞ്ചാംപനി, ഹെപ്പറ്റൈറ്റിസ് ബി എന്നിവയുൾപ്പെടെയുള്ള നിരവധി മാരക രോഗങ്ങളെ ഇല്ലാതാക്കുന്നതിൽ ഗണ്യമായ പുരോഗതി കൈവരിക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ നടന്ന ന്യൂ സൌത്ത് വെയിൽസ് ഓപ്പൺ സ്ക്വാഷ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ അനാഹത് സിംഗ് വനിതാ സിംഗിൾസ് കിരീടം നേടി. ഹോങ്കോങ്ങിന്റെ ഹെലൻ ടാങ്ങിനെയാണ് അനാഹത് പരാജയപ്പെടുത്തിയത്. അനാഹത്തിന്റെ കരിയറിലെ 7-ാമത്തെ PSA ചലഞ്ചർ ടൂർ കിരീടമാണിത്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. ദക്ഷിണാഫ്രിക്കയിലെ സെന്റ് ജോർജ് പാർക്ക് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 7:30 മത്സരം. പ്രഥമ സൂപ്പർ ലീഗ് കേരളയുടെ കിരീട പോരാട്ടത്തിൽ ഇന്ന് കാലിക്കറ്റ് FC ഫോഴ്സ കൊച്ചിയെ നേരിടും. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ രാത്രി 8:00 മത്സരം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ട്രയൽ റൺ ആരംഭിച്ച 4 മാസം പിന്നിട്ടപ്പോൾ 1,00,000 TEU ചരക്ക് കൈകാര്യം ചെയ്ത തുറമുഖമെന്ന നാഴികക്കല്ല് പിന്നിട്ടതായി മന്ത്രി VN വാസവൻ. ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് 46 കപ്പലുകളാണ് തുറമുഖത്ത് എത്തിയത്. 7.4 കോടി രൂപയുടെ വരുമാനമാണ് GST ഇനത്തിൽ ലഭിച്ചതെന്നും മന്ത്രി പറഞ്ഞു. നാവികസേനയുടെ നേതൃത്വത്തിൽ നടന്ന 3-ാമത് തിങ്ക് ക്യൂ ക്യൂസ് മത്സരത്തിൽ ജയ്പൂരിലെ ജയശ്രീ പെരിവാൾ ഹൈസ്കൂൾ ജേതാക്കളായി. കണ്ണൂർ ഏഴിമലയിലെ ഇന്ത്യൻ നാവിക അക്കാദമിയുടെ നളന്ദ ബ്ലോക്കിൽ നടന്ന ഗ്രാൻഡ് ഫിനാലെയിൽ 8 ടീമുകളാണ് മത്സരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
രാജ്യത്തെ 12,600 സ്കൂളുകളാണ് വിവിധ ഘട്ടങ്ങളിലായി നടന്ന മത്സരത്തിൽ പങ്കെടുത്തത്. ഗ്രാൻഡ് ഫിനാലെയിൽ ചെന്നൈ BV ഭവൻ വിദ്യാശ്രമം റണ്ണറപ്പായി. പുരോഗതിയുടെയും വികസിത ഭാരത ദർശനത്തിന്റെയും ആഘോഷമായാണ് തിങ്ക്യൂ 2024 എന്ന പേരുള്ള ക്വിസ് മത്സരം നടത്തിവരുന്നത്. അസാധാരണമായ കഴിവുകൾ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു മത്സരാർത്ഥികൾ ഓരോ ഘട്ടവും കടന്നു മുന്നേറിയത്. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി വിജയികളെയും സ്കൂളുകളെയും അനുമോദിച്ചു.
പ്രശസ്ത തെന്നിന്ത്യൻ നടൻ ഡൽഹി ഗണേഷ് അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ചെന്നൈയിലെ രാമപുരം സെന്തമിഴ് നഗറിലെ വസതിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. സംസ്കാരം ഇന്ന് ചെന്നൈയിൽ നടക്കും. തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ ഭാഷകളിലായി 400-ലേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അവൈ ഷൺമുഖി, നായകൻ, സത്യ, മൈക്കൽ മദന കാമരാജൻ എന്നിവയാണ് പ്രധാന ചിത്രങ്ങൾ. കാലാപാനി, കൊച്ചി രാജാവ് തുടങ്ങിയ മലയാള സിനിമകളിലും ഡൽഹി ഗണേഷ് വേഷമിട്ടു. ഇന്ത്യൻ 2 ആണ് അവസാന ചിത്രം. ജമ്മുകശ്മീരിൽ ശ്രീനഗർ നഗരത്തിന് സമീപമുള്ള സബർവാൻ വനമേഖലയിൽ ഭീകരരും സുരക്ഷാസേനയും തമ്മിൽ ഇന്ന് രാവിലെയും ഏറ്റുമുട്ടലുണ്ടായി. പ്രദേശത്ത് ഭീകരർ ഒളിച്ചിരിക്കുന്നതായ രഹസ്യവിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസും സുരക്ഷാസേനയും നടത്തിയ സംയുക്ത തിരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ, ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാർ എന്നിവരുടെ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം ലക്ഷദ്വീപിലെ കവരത്തിയിൽ പുരോഗമിക്കുന്നു. ദേശീയ നിയമസേവന ദിനാചരണങ്ങളുടെ ഭാഗമായി വയോധികർക്ക് വേണ്ടി നടപ്പാക്കുന്ന വയോനന്മ പദ്ധതിയുടെ ഉദ്ഘാടനം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിർവഹിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡനെ സന്ദർശിക്കാനൊരുങ്ങി ഡൊണാൾഡ് ട്രംപ്. ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച ബുധനാഴ്ച നടക്കുമെന്ന് വൈറ്റ് ഹൌസ് വക്താവ് വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം സ്ഥാനമേൽക്കാൻ പോകുന്നയാൾ നിലവിലെ പ്രസിഡന്റിനെ സന്ദർശിക്കുന്നത് അമേരിക്കയിൽ പതിവുള്ളതാണ്. എന്നാൽ 2020 അന്നത്തെ പ്രസിഡന്റായിരുന്ന ട്രംപ് ബൈഡനെ കാണാൻ തയ്യാറായിരുന്നില്ല. ഈ പശ്ചാത്തലത്തിൽ കൂടിക്കാഴ്ച ശ്രദ്ധേയമാണ്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര പദ്ധതികളെക്കുറിച്ചുള്ള 5 ദിവസത്തെ ബോധവൽക്കരണ പ്രദർശന പരിപാടിക്ക് നാളെ എറണാകുളത്ത് തുടക്കമാകും. അങ്കമാലിയിൽ നടക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിൽ വൈദ്യുത വാഹനങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. രാജ്യത്തിന്റെ സാംസ്കാരിക പാരമ്പര്യവും പ്രാധാന്യവും ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കേണ്ടതുണ്ടെന്ന് കേന്ദ്രമന്ത്രി എൽ മുരുകൻ. റഷ്യ ഇന്ത്യ ബിസിനസ് ഫോറത്തിൽ പങ്കെടുക്കുന്നതിനായി റഷ്യൻ ഉപപ്രധാനമന്ത്രി ഡെനിസ് മാൻഡുറോഫ് നാളെ ഇന്ത്യയിലെത്തും. ഉഭയകക്ഷി വ്യാപാരം, വാണിജ്യം എന്നിവ വർദ്ധിപ്പിക്കുന്നത് ചർച്ചയാകും. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ഇന്ന് പദവിയിൽ നിന്ന് വിരമിക്കും. പിൻഗാമിയായി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നാളെ ചുമതലയേൽക്കും. കേരളത്തിൽ വയനാട്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം നാളെ സമാപിക്കും. മഹാരാഷ്ട്ര, ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവം. ന്യൂ സൌത്ത് വെയിൽസ് ഓപ്പൺ സ്ക്വാഷ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ അനഹത് സിംഗിന് കിരീടം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.